ഉപസംഹാരം. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദാനങ്ങൾക്ക് അവകാശികളായവരുടെ അനുകാരികളാകുക. എബ്രായർ 6:12. ഒന്നും രണ്ടും കണ്ണികകൾ. ചോദ്യം: ഇപ്പോൾ തന്നെ വിശ്വാസം പടുത്തുയർത്തേണ്ടത് അതിപ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൃഷ്ടാന്തീകരിക്കുക. വിശ്വാസം മനോഹരമായൊരു വാക്ക്, അതീവ ഹൃദ്യമായൊരു ഗുണമാണ് ആ വാക്കിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ആ വാക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ട മറ്റൊരു വാക്കുണ്ട്: അടിയന്തിരം അഥവാ അടിയന്തിരമായ. എന്നു പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ടത്, അവധി വെക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയാണല്ലോ അർത്ഥം. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ അടിയന്തിരമായി നമ്മളതാർജിച്ചെടുക്കണം. ഇനി വിശ്വാസമുണ്ടെങ്കിൽ ഒട്ടും കുറയാതെ അത് പരിരക്ഷിച്ചു നിർത്താനും പോഷിപ്പിച്ച് അതിന്റെ മാറ്റുകൂട്ടാനും നമ്മൾ അടിയന്തിരമായി പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്? നിങ്ങൾ അതിവിശാലമായൊരു മരുപ്രദേശത്തുകൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നല്ല ദാഹം തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അത് വെയിലേറ്റ് ആവിയായി പോകാതെ സൂക്ഷിച്ചേ മതിയാകൂ. തീരുന്നതനുസരിച്ച് അത് നിറയ്ക്കുകയും വേണം. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെയും നിങ്ങൾക്ക് പ്രാണവായു പോലെ പ്രധാനമാണ് ഈ വെള്ളം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആത്മീയമായി ഉണങ്ങി വരണ്ട ഒരു മരുപ്രദേശത്താണ്. യഥാർത്ഥ വിശ്വാസം ആ വെള്ളം പോലെ ദുർലഭമാണ് ഇന്ന്. ഉള്ളത് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ആവിയായി പോകാൻ സാധ്യതയേറെയാണ് താനും. അത് നിറച്ചുകൊണ്ടിരിക്കുകയും വേണം. ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് വിശ്വാസം. വെള്ളമില്ലാതെ ജീവിക്കാനാകാത്തതുപോലെ വിശ്വാസം കൂടാതെ ആത്മീയമായി നിലനിന്നു പോകാൻ പറ്റില്ലെന്ന് തീർത്തു പറയാം. മൂന്നാം ഖണ്ഡിക. ചോദ്യം: വിശ്വാസം പടുത്തുയർത്താൻ യഹോവ നമുക്ക് എന്ത് സഹായം നൽകിയിട്ടുണ്ട്? നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശ്വാസം നമുക്കെത്ര അടിയന്തിരമായി വേണ്ടതാണെന്ന് യഹോവയ്ക്കറിയാം. ഇന്ന് വിശ്വാസം പടുത്തുയർത്താനും നിലനിർത്തിക്കൊണ്ടുപോകാനും എത്ര ബുദ്ധിമുട്ടാണെന്നും യഹോവയ്ക്കറിയാം. അതുകൊണ്ടുതന്നെയാണ് വിശ്വാസത്തിന്റെ മാതൃകകൾ അവൻ നമുക്കായി തന്നിരിക്കുന്നത്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദാനങ്ങൾക്കവകാശികളായവരുടെ അനുകാരികളാകുക എന്നെഴുതാൻ പൗലോസ് അപ്പോസ്തലനെ യഹോവ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിച്ചു. എബ്രായർ 6:12. അതുകൊണ്ടാണ് വിശ്വസ്തരായ സ്ത്രീ പുരുഷന്മാരുടെ മാതൃക നോക്കി പകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ സംഘടന നമ്മെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃക പകർത്താൻ നല്ലവണ്ണം ശ്രമിക്കണമെന്ന് തന്നെയാണ് സംഘടന പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ചില വിശ്വസ്തരുടെ ജീവിതത്തിലൂടെയാണ് ഈ പുസ്തകത്തിന്റെ താളുകൾ ഓരോന്നും മറിച്ച് നമ്മൾ കടന്നുവന്നത്. ഇനി എന്തു ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. രണ്ട്, നമ്മുടെ പ്രത്യാശ മനസ്സിൽ ജ്വലിപ്പിച്ചു നിർത്തണം. നാലാം ഖണ്ഡിക. ചോദ്യം: സാത്താൻ വിശ്വാസത്തിന്റെ ശത്രുവാണെന്ന് തെളിയിച്ചിരിക്കുന്നത് എങ്ങനെ? എന്നാൽ നമ്മൾ പ്രതീക്ഷ വിട്ടുകളയരുതാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ വിശ്വാസം ബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന് ഒരു കൊടിയ ശത്രുവുണ്ട്, സാത്താൻ. വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു ചുറ്റുപാടല്ല ഈ ലോകത്തിലുള്ളത്. ഈ ലോകത്തിന്റെ അധിപൻ ഈ വ്യവസ്ഥിതിയെ അങ്ങനെയൊരു മരുഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മെക്കാൾ വളരെ ശക്തനാണ് സാത്താൻ. സാത്താന്റെ ഈ ലോകത്തിൽ എങ്ങനെ വിശ്വാസം വളർത്തിയെടുക്കും, എങ്ങനെ അത് പരിപുഷ്ടിപ്പെടുത്തും എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കണോ? വേണ്ട. യഥാർത്ഥ വിശ്വാസമുണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സുഹൃത്താണ് യഹോവയാം ദൈവം. അവൻ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് പിശാചിനെ എതിർക്കാനും അവനെ ഓടിച്ചു കളയാൻ പോലും കഴിയുമെന്ന് യഹോവ ഉറപ്പു തരുന്നു. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും പടുത്തുയർത്താനും സമയമെടുത്തുകൊണ്ട് നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാം. നമുക്ക് എങ്ങനെ അത് ചെയ്യാം? അഞ്ചാം ഖണ്ഡിക. ചോദ്യം: ബൈബിളിലെ വിശ്വസ്തരായ സ്ത്രീപുരുഷന്മാർ എങ്ങനെയാണ് വിശ്വാസം ആർജിച്ചെടുത്തത്? വിശദീകരിക്കുക. നമ്മൾ കണ്ടതുപോലെ വിശ്വാസമുള്ള സ്ത്രീപുരുഷന്മാരായി ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വിശ്വാസം ജന്മനാ കിട്ടിയതല്ല. വിശ്വാസമെന്നത് യഹോവയുടെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉൽപ്പന്നമാണ് എന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളായിരുന്നു അവർ. അവർ യഹോവയോട് സഹായം അപേക്ഷിച്ചു. ഫലമോ? യഹോവ അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവർ ചെയ്തതുപോലെ നമുക്കും ചെയ്യാം. പരിശുദ്ധാത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിച്ചതിന് ചേർച്ചയിൽ പ്രവർത്തിക്കുന്നവർക്കും അവനത് ഉദാരമായി കൊടുക്കുമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇനി എന്തെങ്കിലും കൂടെ നമുക്ക് ചെയ്യാനുണ്ടോ? ആറാം ഖണ്ഡിക. ചോദ്യം: ബൈബിൾ വിവരണങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറെ പ്രയോജനം നേടാനാകുന്നത് എങ്ങനെ? എടുത്തു പറയത്തക്ക വിശ്വാസം പുലർത്തിയ ഏതാനും പേരെക്കുറിച്ച് മാത്രമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. അത്തരം എത്രയെത്ര സ്ത്രീപുരുഷന്മാരുണ്ട് ബൈബിളിന്റെ ഏടുകളിൽ.
എബ്രായർ 11:32 ഇങ്ങനെ വായിക്കുന്നു: ഇതിലധികമായി ഞാൻ എന്തു പറയേണ്ടു? ഗിദയോൻ, ബാരാഖ്, ഷിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കാൻ സമയം പോരാ.
ഓരോ ജീവിതകഥയും ഹൃദയം തൊട്ടുണർത്തുന്നതാണ്, പ്രാർത്ഥനാപൂർവമായ പഠനത്തിന് വക നൽകുന്നതുമാണ്. ഇവയോരോന്നും തനതായ വിധത്തിൽ നമുക്ക് മാതൃകയാകും. വിശ്വസ്തരായ ഈ ദൈവദാസരെക്കുറിച്ചുള്ള വിവരണങ്ങൾ നാം വെറുതെ വായിച്ചു പോകുക മാത്രം ചെയ്താൽ നമ്മുടെ വിശ്വാസം ബലിഷ്ടമാക്കാനാവില്ല. വായന പൂർണ്ണമായി പ്രയോജനം ചെയ്യണമെങ്കിൽ നാം സമയമെടുത്ത് ഓരോന്നിന്റെയും സന്ദർഭവും സാഹചര്യവും പശ്ചാത്തലവും മനസ്സിലാക്കാൻ ആഴത്തിൽ കുഴിച്ചിറങ്ങണം. അപൂർണരായ ആ സ്ത്രീപുരുഷന്മാർ നമ്മെപ്പോലെ തന്നെ ചിന്തിച്ചിട്ടുള്ളവരാണെന്ന് ഓർമ്മിക്കുമ്പോൾ അവരുടെ മാതൃകകൾ നമുക്ക് കൂടുതൽ ജീവസുറ്റതായിത്തീരും. നമ്മുടേതുപോലുള്ള പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ അവർക്ക് എന്തു തോന്നിയിട്ടുണ്ടാകുമെന്ന് അപ്പോൾ നമുക്ക് മനക്കണ്ണിൽ കാണാനാകും. 7-9 ഖണ്ണികകൾ. ഏ ചോദ്യം: ബൈബിൾ കാലങ്ങളിലെ വിശ്വസ്തരായ സ്ത്രീപുരുഷന്മാർക്ക് നമ്മുടേതുപോലുള്ള ഒരു സാഹചര്യത്തിൽ യഹോവയെ ആരാധിക്കാൻ കഴിഞ്ഞാൽ അവർക്കെങ്ങനെ തോന്നിയേക്കാം? ബി ചോദ്യം: നമ്മുടെ വിശ്വാസം പ്രവൃത്തികൾ കൊണ്ട് ശക്തിപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട്? ഇനി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയും നാം ചെയ്യുന്ന കാര്യങ്ങളിലൂടെയും വിശ്വാസം ബലപ്പെടുത്താൻ നമുക്കാകും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണല്ലോ. യാക്കോബ് 2:26. ഇന്ന് യഹോവ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ ദൈവദാസന്മാരോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നതെങ്കിൽ അവർ എത്ര സന്തോഷത്തോടെ അത് ചെയ്യുമായിരുന്നെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഉദാഹരണമായി അബ്രഹാമിന്റെ കാര്യമെടുക്കാം. അബ്രഹാം കാട്ടുകല്ലുകൾ കൊണ്ടു പണിത ഒട്ടും പരിഷ്കൃതമല്ലാത്ത യാഗപീഠങ്ങളിലാണ് യഹോവയ്ക്ക് യാഗം കഴിക്കുകയും ആരാധന അർപ്പിക്കുകയും ചെയ്തിരുന്നത്, അതും മരുപ്രദേശങ്ങളിൽ. എന്നാൽ സഹാരാധകരുടെ കൂട്ടത്തോടു ചേർന്ന് ശാന്തമായ ചുറ്റുപാടിൽ മനോഹരമായ രാജ്യഹാളുകളിലും വലിയ കൺവെൻഷനുകളിലും തന്നെ ആരാധിക്കാൻ യഹോവ അവനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ? അവിടെ താൻ ദൂരത്തുനിന്ന് കണ്ട് സന്തോഷിക്കുക മാത്രം ചെയ്ത വാഗ്ദാനങ്ങൾ, അവയുടെ മഹനീയമായ വിശദാംശങ്ങൾ സഹിതം ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും അവൻ നേരിട്ട് കേൾക്കുന്നെങ്കിലോ?
എബ്രായർ 11:13 ഇങ്ങനെ വായിക്കുന്നു: ഇവരെല്ലാവരും വിശ്വാസമുള്ളവരായി തന്നെ മരിച്ചു. തങ്ങളുടെ ജീവിതകാലത്ത് അവർ വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ലെങ്കിലും ദൂരത്തുനിന്ന് അവ കണ്ട് സന്തോഷിച്ചു. ദേശത്ത് തങ്ങൾ അന്യരും പ്രവാസികളും മാത്രമാണെന്ന് സമ്മതിച്ചു പറയുകയും ചെയ്തു.
ഇനി നമുക്ക് ഏലിയാവിന്റെ കാര്യമെടുക്കാം. ദുഷ്ടനും വിശ്വാസത്യാഗിയുമായൊരു രാജാവിന്റെ കീഴിൽ യഹോവയെ സേവിക്കേണ്ടി വന്നിയ ഒരു ദൈവദാസനാണ് ഏലിയാവ്. ക്രൂരന്മാരായ ബാൽ പ്രവാചകന്മാരെ വധിക്കേണ്ട സാഹചര്യവും ഏലിയാവിനുണ്ടായി. എന്നാൽ അതല്ല ആശ്വാസവും പ്രത്യാശയും പകരുന്ന ഒരു ശുഭസന്ദേശവുമായി ഒരു സമാധാനാന്തരീക്ഷത്തിൽ ആളുകളെ സന്ദർശിക്കാനാണ് അവനോട് ആവശ്യപ്പെടുന്നതെങ്കിലോ? ഇന്ന് നമ്മൾ യഹോവയെ ആരാധിക്കുന്നതുപോലെ ആരാധിക്കാൻ ഒരവസരം കിട്ടിയാൽ ബൈബിളിലെ വിശ്വസ്തരായ ആ സ്ത്രീ പുരുഷന്മാർക്ക് എന്തൊരാവേശമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നിരന്തരം ശക്തിപ്പെടുത്താം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന വിശ്വാസമുള്ള സ്ത്രീ പുരുഷന്മാരുടെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കവരോട് പഴയകാല സുഹൃത്തുക്കളോട് എന്ന പോലെയുള്ള അടുപ്പം തോന്നും. വൈകാതെ ആ സൗഹൃദങ്ങൾ ഭാവനയുടെ അതിരുകൾ കടന്ന് നമ്മുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമായി വന്നു നിൽക്കും. 10 ചോദ്യം: പറദീസാ ഭൂമിയിൽ നമുക്കേത് സന്തോഷമുണ്ട്? നിങ്ങളുടെ പ്രത്യാശ മനസ്സിൽ ജ്വലിപ്പിച്ചു നിർത്തുക. വിശ്വസ്തരായ പുരുഷന്മാരും സ്ത്രീകളും എല്ലായ്പ്പോഴും ദൈവം അവർക്ക് നൽകിയ പ്രത്യാശയിൽ നിന്ന് ശക്തിയാർജിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യമോ? ഉദാഹരണത്തിന്, നീതിമാന്മാരുടെ പുനരുദ്ധാനം നടന്ന് ഈ ദൈവദാസന്മാർ ജീവനിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന്റെ സന്തോഷം ഒന്നോർത്തു നോക്കൂ.
പ്രവൃത്തികൾ 24:15 ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നു.
അവരോട് ചോദിച്ചറിയാനായി നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? 11:12 ഖണ്ണികകൾ: പുതിയ ലോകത്തിൽ എ. ഹാബേൽ, ബി. നോഹ, സി. അബ്രഹാം, ഡി. രൂത്ത്, ഇ. അബീഗയിൽ, എഫ്. എസ്തേർ എന്നീ ദൈവദാസരോട് നിങ്ങൾ എന്തെല്ലാം ചോദിക്കും? ഹാബേലിനെ കാണുമ്പോൾ അവന്റെ മാതാപിതാക്കൾ കാഴ്ചയ്ക്കെങ്ങനെയായിരുന്നെന്ന് ചോദിച്ചറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? ഏദൻ തോട്ടത്തിന് കാവിൽ നിന്ന കിരൂബുകളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? അവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? നോഹയെ കാണുമ്പോഴോ? നെഫിലിമുകളെ കണ്ട് പേടിച്ചിട്ടുണ്ടോ? പെട്ടകത്തിനുള്ളിൽ ഇക്കണ്ട മൃഗങ്ങളെയെല്ലാം ഒരു വർഷക്കാലം എങ്ങനെ പരിപാലിച്ചു? അബ്രഹാമിനോടോ ശേമുമായി സമ്പർക്കമുണ്ടായിരുന്നോ? യഹോവയെക്കുറിച്ച് ആരാണ് പറഞ്ഞുതന്നത്? ഊർ പട്ടണം വിട്ടുപോന്നപ്പോൾ എന്തു തോന്നി? വിഷമമായിരുന്നോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ഉയർത്തെഴുന്നേറ്റു വരുന്ന വിശ്വസ്തരായ സ്ത്രീകളുമുണ്ടല്ലോ, അവരോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? രൂത്തിനോട്, യഹോവയെ ആരാധിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമോ? ദാവീദിനെ സഹായിച്ച കാര്യം നാബാലിനോട് പറയാൻ പേടിയില്ലായിരുന്നു എന്ന് അബീഗയിലിനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ? എസ്തേരിനെ കാണുമ്പോൾ എസ്തേരിനെയും മൊർദ്ദേഖായിയെയും പറ്റി നിങ്ങൾ എന്തു ചോദിക്കും? ഞങ്ങൾ ബൈബിളിൽ വായിച്ച സംഭവങ്ങൾക്ക് ശേഷം പിന്നീടങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നാണോ? 13 ഖണ്ണിക ഏ ചോദ്യം: ഉയർത്തെഴുന്നേറ്റുവരുന്ന ദൈവദാസർ നമ്മോടെന്തെല്ലാം ചോദിച്ചറിയാനിടയുണ്ട്? ബി ചോദ്യം: കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വിശ്വസ്തരായ സ്ത്രീ പുരുഷന്മാരെ കാണാമെന്നുള്ള പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? വിശ്വസ്തരായ ആ സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. അന്ത്യകാലത്തിന്റെ ആവേശോജ്ജ്വലമായ പരിസമാപ്തിയെക്കുറിച്ച് വിവരിക്കാൻ നിങ്ങൾക്കെന്തുത്സാഹമായിരിക്കും! വിശേഷിച്ചും ആ പ്രയാസ സമയത്ത് യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് പറയാൻ. വാഗ്ദാനങ്ങളെല്ലാം ഒന്നൊഴിയാതെ യഹോവ സഫലമാക്കിയെന്നറിയുമ്പോൾ അവർക്കെന്തൊരു സന്തോഷമായിരിക്കും! പുതിയ ഭൂമിയിൽ നമുക്കീ ദൈവദാസരെക്കുറിച്ച് സങ്കൽപ്പങ്ങൾ നെയ്തുകൂട്ടേണ്ട കാര്യമില്ല. പറുദീസയിൽ അവർ നമ്മോടൊപ്പമുണ്ടായിരിക്കുമല്ലോ. നമ്മോടൊപ്പം ജീവിക്കാനുള്ളവരായ ആ വിശ്വസ്തരെ ഇപ്പോൾ തന്നെ നമ്മിലൊരാളായി കൂടെ കൂട്ടുക. ഇനിയങ്ങോട്ടും അവരുടെ വിശ്വാസം അനുകരിക്കുക. അങ്ങനെ അവരും നിങ്ങളും ഉറ്റമിത്രങ്ങളായി സന്തോഷത്തോടെ എക്കാലവും യഹോവയെ സേവിക്കാൻ ഇടവരട്ടെ. പുസ്തകം ഇവിടെ തീരുന്നു.